Praise the Lord. 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 ഒരാഴ്ചക്കാലം ദൈവസ്നേഹം നമുക്ക് ഒന്നിച്ച് കൂടുവാൻ ദൈവം ഇടയാക്കി. സമാപന സമ്മേളനമാണ്. ടെൻഷൻ ഒന്നുമില്ലാതെ എല്ലാവരും ഇരിക്കണം. ഇത് കഴിഞ്ഞ ഉടനെ പോകാൻ തുടങ്ങിയല്ലേ. അപ്പം നല്ല ഉത്സാഹമായിട്ട് ഇവിടുന്ന് പോകണം, നല്ല സന്തോഷമായിട്ട് പോകണം. എല്ലാവരും ഇത് കൈയടിച്ചേ, എല്ലാവരും ചേർന്ന് കൈയടിക്കാം. എല്ലാവരും ചേർന്ന് ഒന്നിച്ച് കൈയടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ടെൻഷൻ ഇല്ലെന്നാണ്. വീട്ടിലൊക്കെ അപ്പനും അമ്മയും മക്കളും കൂടെ ചേർന്ന് പൊട്ടിച്ചിരിക്കുകയോ കൈയടിക്കുകയൊക്കെ ചെയ്യാൻ അതിൻ്റെ അർത്ഥം ആ വീട്ടിൽ ടെൻഷൻ ഇല്ല. ടെൻഷൻ ഉണ്ടേ എല്ലാവരും മുഖം മുറിപ്പിച്ചിരിക്കും. ഇവിടെ നമുക്ക് ആരോടാ ടെൻഷൻ? ഒരാളോടെ ഉള്ളു, ദുഷ്ട പിശാചിനോട്. അവൻ്റെ തലയെ ചവിട്ടി ചതച്ചവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് Christ is all. ക്രിസ്തുവാണെല്ലാം. അതിനൊക്കെ അവരി ഒരു സന്ദേശമില്ല. ഇതാണ് ഈ ബൈബിൾ തരുന്ന ഏറ്റവും വലിയ ദൂതത. എല്ലാം ക്രിസ്തു. നിന്റെ ജീവിതത്തിന്റെ ഏത് അവസരത്തിലും ഓർത്തു കൊള്ളുക, എല്ലാം ക്രിസ്തു. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ആദ്യമായിട്ട് പഠിച്ച മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കാണും, ഞാൻ പക്ഷേ മറന്നില്ല. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി. ആത്മീയത്തിൽ വന്നു കഴിഞ്ഞ് ഞാൻ പഠിച്ച ഒരു ഇക്വേഷൻ പറയാം. ജീസസ് ക്രൈസ്റ്റ് പ്ലസ് നത്തിങ് ഈസ് ഈക്വൽ ടു എവരിതിങ്. യേശുക്രിസ്തുവും പിന്നെ ഒന്നുമില്ലെങ്കിലും കൂട്ടിച്ചേരുമ്പോൾ എല്ലാമാണ്. കുറച്ചുകൂടി ഞാൻ വ്യക്തമായി പറയാം, യേശു ക്രിസ്തുവിനെ കിട്ടിയവനെല്ലാം കിട്ടി. ക്രൈസ്റ്റ് ഈസ് ഓൾ, ക്രിസ്തുവാണെല്ലാം. ഈ പുസ്തകത്തിൽ പഴയ നിയമം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. ലോകത്തെ ഒരുക്കുകയാണ് വരുവാനുള്ള മശിഹയ്ക്ക് വേണ്ടി ലോകത്തെ ഒരുക്കുന്ന ഒരുക്കമാണ് പഴയ നിയമം. സുവിശേഷങ്ങളിൽ അവൻ്റെ വെളിപ്പെടലാണ്. അപ്പോസ്തോല പ്രവൃത്തികളിൽ അവനെ കുറിച്ചുള്ള പ്രചരണമാണ്. ലേഖനങ്ങളിൽ അവനെ കുറിച്ചുള്ള വിശദീകരണമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അവനിലൂടെയുള്ള പരിസമാപ്തിയാണ്. അതാണ് എന്റെ വിഷയം. വെളിപ്പാടിലെ ക്രിസ്തു, വെളിപ്പാടിൽ യോഹന്നാൻ കണ്ട ക്രിസ്തു. വെളിപ്പാട് പുസ്തകം 17:14
അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താദി കർത്താവും രാജാദി രാജാവും ആകകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും.
മതി. കർത്താദി കർത്താവും രാജാദി രാജാവുമായ ദൈവകുഞ്ഞാട്, അവന്റെ ജനം, വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായവർ, അവർ ശത്രുവിനെ ജയിച്ചു. രാജാദി രാജാവും കർത്താദി കർത്താവും ധന്യനായ ഏകാധിപതിയും രാജാദി രാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ മഹാദൈവം. മഹാദൈവത്തെ കുറിച്ച് ബൈബിൾ പറയുന്നതാണ് രാജാദി രാജാവും കർത്താദി കർത്താവും. വെളിപ്പാടിൽ വന്നപ്പോൾ അത് ക്രിസ്തുവിന്റെ വിശേഷണമായി. അവനാണ് രാജാദി രാജാവും കർത്താദി കർത്താവും. യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തോലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു യോഹന്നാൻ, പ്രിയ ശിഷ്യനായ യോഹന്നാൻ. യേശുക്രിസ്തുവിനേക്കാൾ 6 ഇളയതായിരുന്നു. യേശുക്രിസ്തുവിന്റെ അമ്മയുടെ ഇളയ സഹോദരി ശലോമിയുടെ മകനായിരുന്നു യോഹന്നാൻ എന്നാണ് അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന ആളുകൾ എഴുതിയിരിക്കുന്നത്. കസിൻസ് ആയിരുന്നു. 3000 പേര് പെന്തക്കോസ്ത് നാളിൽ സ്നാനപ്പെട്ടു, സഭയോട് ഉയർന്നു. സഭയുടെ ഒന്നാം ദിവസത്തിലെ പുതുതായി സ്നാനമേറ്റവരുടെ എണ്ണം 3000. എന്നാൽ അതിന് തൊട്ട് മുമ്പ് കർത്താവ് പുനരുത്ഥാനം ചെയ്ത് കഴിഞ്ഞ് അവൻ പ്രത്യക്ഷനായത് 500-ലധികം ആളുകൾക്ക്. കാത്തിരുന്നവർ 120 പേര്. ഗ്രാമങ്ങളിലേക്ക് ഈ രണ്ടായിട്ട് വിട്ടപ്പോൾ 70 ആളുകളായിരുന്നു. അപ്പോസ്തലന്മാരായി കൂടെ കൊണ്ടു നടന്നു 12 പേര്. യൈറോസിന്റെ വീട്ടിൽ അവന്റെ മകളെ ഉയർപ്പിക്കാൻ കയറിയപ്പോൾ അകത്തേക്ക് യേശുവിൻ്റെ കൂടെ കയറ്റിയത് 3 പേര്. യേശുവിന്റെ മാർവോട് ചാരിയിരുന്നത് ഒരാൾ. 3000 പേരുണ്ട്, 500 പേരുണ്ട്, 70 പേരുണ്ട്, 120 പേരുണ്ട്, 12 പേരുണ്ട്, 3 പേരുണ്ട്. പക്ഷേ മാർവോട് ചാരിയിരുന്നവൻ ഒരാൾ മാത്രം, അതാണ് യോഹന്നാൻ. യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തോലന്മാരിൽ യൂദാ കെട്ടിഞ്ഞാന്ന് മരിച്ചു, ബാക്കി 10 പേരെ രക്തസാക്ഷികളായി കൊല്ലപ്പെട്ടു. അപ്പോസ്തലന്മാരുടെ ഒന്നാമത്തെ രക്തസാക്ഷി യോഹന്നാന്റെ സഹോദരനായ യാക്കോബാണ്. 10 പേരും കൊല്ലപ്പെട്ടു, ഒരാൾ മാത്രം സ്വാഭാവിക മരണം വരിച്ചു, അത് യോഹന്നാൻ. എന്തായിരിക്കും അതിന് കാരണം? അപ്പോസ്തലന്മാരിലെ രക്തസാക്ഷികളായപ്പോൾ യോഹന്നാനെ മാത്രം എന്താ ഒഴിവാക്കിയത്? എന്റെ ചിന്ത ഞാൻ പറയാം. കാൽവറി മലയുടെ മുകളിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശന്മേൽ തൂങ്ങിക്കിടക്കുമ്പോൾ അപ്പോസ്തലന്മാരെല്ലാം ഓടിപ്പോയി, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടിപ്പോയി, ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. യഹൂദന്മാരെ പേടിച്ച് അവരെയും പിടിച്ച് കൊല്ലുമെന്ന് വിചാരിച്ച് എല്ലാവരും പോയി ഒളിച്ചിരിക്കുമ്പോൾ 27 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മാത്രം ക്രൂശന്റെ ചവിട്ടുനിപ്പുണ്ട്. എന്നെ കൊല്ലുന്നേ കൊന്നോട്ടും, എന്നെ പിടിച്ചോണ്ട് പോന്ന് പിടിച്ചോണ്ട് പൊക്കോട്ടെ, എന്റെ രക്തം ചിന്തിക്കോട്ടെ, യേശുവിന്റെ അടുക്കൽ അവന് വിട്ടുപിരിയാൻ വയ്യ, അവിടെ നിൽക്കുക. അപ്പോൾ സ്വർഗം പറഞ്ഞു, ഇവന്റെ രക്തസാക്ഷിത്വമായിട്ട് ഇതിനെ എണ്ണിയിരിക്കുന്നു. കാരണം ദൈവ ഹൃദയത്തെ തൂക്കി നോക്കുന്നവനാ. മനുഷ്യർ പുറമേയുള്ള പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ യോഹന്നാന്റെ ഹൃദയം ആദ്യത്തെ രക്തസാക്ഷിയാകുവാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് അവന്റെ പ്രവൃത്തിയിലൂടെ അവൻ തെളിയിച്ചു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ കർത്തൃദാസൻ പറഞ്ഞ പോലെ അപ്പോസ്തലനായ പത്രോസിനെ അവനോട് പറഞ്ഞു, നീ ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ തന്നെത്താൻ അര കെട്ടിയിട്ട് നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു, നീ പ്രായവൃദ്ധനായ ശേഷം മറ്റൊരുത്തൻ നിന്റെ അര കെട്ടിയെ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും. ഏതു വിധത്തിലുള്ള മരണത്തിലൂടെ അവൻ തന്നെ സാക്ഷിക്കു വന്ന കർത്താവ് പറയുകയായിരുന്നു. രക്തസാക്ഷിയായി പത്രോസ് കൊല്ലപ്പെടും. ആ സമയത്ത് പത്രോസ് എഴുത്തിയാട്ടക്കാരൻ പത്രോസ് ഉടനെ ചോദിക്കുക, ഈ ശിക്ഷനോ, നിനക്ക് പ്രിയപ്പെട്ട ഈ ശിക്ഷ യോഹന്നാനോ? യേശു പറഞ്ഞു, ഞാൻ വരുന്നവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണെങ്കിൽ നിനക്കെന്ത്? അത്രേ യേശു പറഞ്ഞുള്ളൂ, നിനക്കെന്താന്ന് ചോദിച്ച. പക്ഷേ അത്രയും മതിയല്ലോ നമ്മുടെ ആളുകളുടെ ഇടയിൽ. അവരെല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടന്ന് യോഹന്നാൻ മരിക്കുകയില്ലാട്ടോ, യോഹന്നാൻ മരിക്കുകയില്ല. യോഹന്നാൻ തന്നെ എഴുതിയിരിക്കുന്ന കാര്യ സഹോദരന്മാരുടെ ഇടയിൽ യോഹന്നാൻ കർത്താവ് വരുന്നവരെ മരിക്കയില്ല എന്ന വാർത്ത പ്രചരിച്ചു. എന്നാൽ യേശു പറഞ്ഞത് അവൻ ജീവിച്ചിരുന്ന നിനക്കെന്ത് എന്ന അർത്ഥത്തിലാണെന്ന് യോഹന്നാൻ തന്നെ എഴുതിയിട്ടുണ്ട്. 94 വയസ്സ് വരെ ജീവിച്ചിരുന്നു. 94 വയസ്സ്. ഡൊമിഷൻ ചക്രവർത്തി ഈ റോമൻ സാമ്രാജ്യത്തെ ഭരിക്കുമ്പോൾ വിശ്വാസികളെ കൊന്നുമുടിച്ചു. നിഷ്ഠൂരന്മാരായ നിരവധി സീസർമാർ വിശ്വാസികളെ കൊന്നുമുടിച്ചു. ഏറ്റവും കൂടുതൽ കൊന്ന രണ്ട് പേരാണ്, ഒന്ന് നീറോ, മറ്റൊന്ന് ഡൊമിഷൻ. ഡൊമിഷൻ ചക്രവർത്തി അറിഞ്ഞു യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാർ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, പടിവൃദ്ധനാണ്, ഏഷ്യ മൈനറിൽ എഫസോസ് പട്ടണത്തിലുണ്ട്. അവിടുന്ന് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. വൃദ്ധനായി യോഹന്നാനെ പിടിച്ചോണ്ട് വന്നിരിക്കുക. റോമിൽ ലാറ്റിൻ ഗേറ്റ് എന്ന് പേരുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ വലിയൊരു കൊലോസിയമുണ്ട്. കൊലോസിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വലിയ സ്റ്റേഡിയം പോലെയുള്ളതാണ്. പുരാതന കാലത്ത് റോമിലെ പ്രധാന വിനോദ ഉപാധിയാണ് ഇത്തരം വലിയ സ്റ്റേഡിയത്തിൽ ഗ്ലാഡിയേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന മനുഷ്യ കൊലയാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് കാണാനായിട്ട് റോമാക്കാർക്ക് ഇഷ്ടമാണ്. അതിനുവേണ്ടി വളർത്തുന്ന കൊലയാളികളായ മനുഷ്യരുണ്ട്. അവരെ സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള അറകളിൽ അടച്ചിട്ടിരിക്കുക, ആഹാരം കൊടുത്ത് വളർത്തി ബലിഷ്ഠ ഗായന്മാരാക്കി കൊലയാളികളാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൂടാതെ വന്യമൃഗങ്ങളെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മനുഷ്യനും വന്യമൃഗവും കൂടെ ഏറ്റുമുട്ടും. സിംഹോ പുലിയോ കരടിയോ ഒക്കെ വന്യമൃഗങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഈ മൃഗം മനുഷ്യനെ കടിച്ചു കയറി കൊല്ലുന്ന കാണുമ്പോൾ റോമാക്കാര് പണ്ടുകാലത്ത് റോമാക്കാര് കൈയടിച്ച് രസിക്കും. മനുഷ്യരും മനുഷ്യരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, ഗ്ലാഡിയേറ്റേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല നടത്തുമ്പോൾ അത് കണ്ടുകൊണ്ട് ആർത്തട്ട് രസിക്കുവാൻ 10,000,000 ആളുകൾ സ്റ്റേഡിയത്തിൽ കൂടി വരും. സീസർ ഉൾപ്പെടെയുള്ള ആളുകൾ, സെനറ്റ് അംഗങ്ങൾ, അവിടുത്തെ പുരോഹിതവർഗം എല്ലാവരും വന്നുകൂടും. അവർക്കത് വിനോദമായിരുന്നു. വിശ്വാസികളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗ്ലാഡിയേറ്റേഴ്സിന് പകരം വിശ്വാസികളെ വിട്ടിട്ട് സിംഹങ്ങളെ കൊണ്ട് മൃഗയുദ്ധം ചെയ്യിച്ചു. അപ്പോസ്തലനെ പൗലോസ് എഴുതിയതാണ്, എഫസോസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നു, മൃഗവുമായിട്ട് പിടിക്കേണ്ടി വന്നു, പക്ഷേ ദൈവം എന്നെ അവിടെ നിന്ന് വിടുവിച്ചു. യോഹന്നാനെ കൊണ്ടുവന്നിട്ട് ഡൊമിഷൻ ചക്രവർത്തി പറഞ്ഞു, ലാറ്റിൻ ഗേറ്റിന്റെ അവിടെ ഉള്ള കൊലോസിയത്തിൽ എല്ലാ റോമക്കാരും കാണുക, എന്നെ കഴുത്തിട്ട് തളപ്പിച്ച് അവനെ പൊരിച്ചു കൊല്ലട്ടെ. വലിയ പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് തീ കൂട്ടി തീ ആളി കത്തിച്ച് വെട്ടിത്തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് പടുവൃത്തനായി യോഹന്നാൻ ഒരു മത്സ്യം പോലെ പൊരിഞ്ഞ് പൊരിഞ്ഞ് ചാകുന്നത് കണ്ട് കയ്യടിച്ച് ആർത്തട്ടഹസിക്കാൻ റോമാക്കാർ മുഴുവൻ കാത്തിരിക്കുമ്പോൾ ക്ലമന്റ് എന്ന പേരുള്ള എഴുത്തുകാരൻ എഴുതിയ കാര്യമാണ് ഞാൻ പറയുന്നത്. എടി 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് ക്ലമന്റ്. ക്ലമന്റിനെ പിൽക്കാലത്ത് യൂണിവേഴ്സൽ ചർച്ച് അംഗീകരിക്കാതെ വന്നു. അതിന്റെ കാരണം അയാൾ പറഞ്ഞു, അന്യഭാഷയും പ്രവചനങ്ങളും നിന്നുപോയില്ല, ഇപ്പോഴുമുണ്ട്. 2-ാം നൂറ്റാണ്ടിന്റെ പകുതിയായപ്പോൾ ഹൈറാർക്കിയുടെ താല്പര്യം വന്ന് പല സഭകളിലും നിന്നുപോയി. പക്ഷെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ഇല്ല, കൃപാവരങ്ങൾ നിൽക്കത്തില്ല, അത് തുടർന്നു കൊണ്ടിരിക്കും. അത് ചെറിയ കൂട്ടമായിരുന്നു, അവരെ പിന്തുണച്ചെഴുതി എന്നുള്ള കാര്യമേ ഉള്ളൂ. ഇദ്ദേഹം തർത്തുല്യൻ, തർത്തുല്യനാണ് എഴുതിയത്. തർത്തുല്യൻ നോർത്ത് ആഫ്രിക്കയിലുള്ള ഒരു പട്ടാള ഓഫീസറുടെ മകനായിരുന്നു. അത് രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വന്നയാളാ. തർത്തുല്യനാണ് ട്രിനിറ്റി എന്ന വാക്കുണ്ടാക്കിയത്. തർത്തുല്യനാണ് ലാറ്റിൻ ഭാഷയില് നിരവധി ക്രിസ്തീയ തത്വങ്ങൾ എഴുതിയത്. 3 persons in 1 God, 3 ആളുകൾ ചേർന്ന് ഏകദൈവം എന്ന വാചകമുണ്ടാക്കിയത് തർത്തുല്യനാണ്. ഗ്രീക്ക് ഫിലോസഫി 2-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ ഉപദേശത്തിലേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ തർത്തുല്യൻ ചോദിച്ചു, ഏതൻസിനെന്നാ യെരുശലേമിൽ കാര്യം? എല്ലാം പ്രസിദ്ധമായ വാക്കുകളാണ്. അദ്ദേഹമാണ് എഴുതിയത്, രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. ആ തർത്തുല്യനെ അന്നത്തെ വലിയ സഭ മാറ്റി നിർത്തി. കാരണം പ്രവചനവും അന്യഭാഷയും ഇന്നും ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. അതുകൊണ്ട് അദ്ദേഹത്തെ പെന്തക്കോസ്തുകാരനായിട്ടാണ് ആളുകൾ കരുതുന്നത്. ആ തർത്തുല്യൻ എഴുതിയ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ലാറ്റിൻ ഗേറ്റിന്റെ അവിടെ എണ്ണയ്ക്കകത്തിന്റെ തിളപ്പിച്ച് കൊല്ലുവാൻ വൃദ്ധനായ യോഹന്നാനെ കൊണ്ട് അവിടെ ഇട്ടു. റോമക്കാരെല്ലാം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ യോഹന്നാൻ അവിടെ കിടന്ന് നിലവിളിക്കും, അവിടെ കിടന്ന് പൊരിയും. ഒരത്ഭുതമുണ്ടായി. എന്താ അത്ഭുതം? എണ്ണ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്, പക്ഷേ യോഹന്നാൻ ഒന്നും സംഭവിക്കുന്നില്ല. എണ്ണ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്, യോഹന്നാൻ ഒന്നും സംഭവിക്കുന്നില്ല. തർത്തുല്യൻ എഴുതിയിരിക്കുന്ന അറിയനയിൽ ഉണ്ടായിരുന്ന, കൊലോസ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഒന്നിന് പുറകെ ഒന്നായി എഴുന്നേറ്റ് നിന്നു. ഒടുവിൽ അന്നവിടെ സന്നിഹിതരായിരുന്ന മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ പ്രസംഗിക്കുന്ന ക്രിസ്തു ദൈവമാണ്, ഞങ്ങൾ അവനിൽ വിശ്വസിക്കുന്നു. ഡൊമിഷൻ ചക്രവർത്തി അന്താളിച്ചു പോയി. ഇയാളെ ഇനിവിടെ ഇവിടെ വെച്ച് ഉറപ്പിക്കാനൊക്കത്തില്ല, ഈ സാമ്രാജ്യം മുഴുവൻ ക്രിസ്തുവിന്റെ പുറകെ പോകും. അതുകൊണ്ട് ചക്രവർത്തി കൽപ്പനയിട്ടു, ഈ വൃദ്ധനായ മനുഷ്യനെ പത്മോസ് ദ്വീപിലേക്ക്, ഈജിയൻ കടലിലുള്ള ചെറിയൊരു ദ്വീപാണ് അറക്കെട്ടുകളും മുൾച്ചെടികളും മാത്രമുള്ള കടൽ പാമ്പുകളുള്ള കുറ്റവാളികളെ, രാജ്യദ്രോഹികളെ കൊല്ലാൻ വിധിക്കപ്പെട്ടവരെ വലിച്ചെറിയുന്ന ആ ദ്വീപിലെ കെറിഞ്ഞു കളക. ആ ദ്വീപ് ഇന്നുമുണ്ട്. അവിടുത്തെ പാറക്കെട്ടുകൾക്കകത്തുള്ള ഗുഹയിലാണ് ഇവർ പാർക്കുന്നത്. വല്ലപ്പോഴും വരുന്ന കപ്പലുകൾ എറിഞ്ഞു കൊടുക്കുന്ന ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവർക്ക് കഴിക്കാനുള്ളത്, അവിടെ ഉള്ളവർക്ക് കിട്ടുന്നത്. ആ കൂട്ടത്തിൽ ഒരുത്തനായി ദൈവത്തെ സേവിച്ച് യേശു ക്രിസ്തുവിന്റെ മാർവോട് ചാരിയിരുന്ന ആ ദൈവവൃത്തനായ യോഹന്നാൻ അവിടേക്ക് വലിച്ചെറിയപ്പെട്ടു. തലേ ആഴ്ചയിൽ എഫെസൊസ് സഭയില്, എഫെസൊസ് സഭ ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ലോക്കൽ സഭയാണ്. അപ്പോസ്തലനായ പൗലോസ് പല വർഷങ്ങൾ അവിടെ പാർത്ത് വചനം രാവും പകലും പഠിപ്പിച്ച ദിവസവും തുറന്നൂസിന്റെ പാഠശാലയിൽ ദൈവവചനം പഠിപ്പിച്ച് ഉണ്ടായ ഒരു സഭ. പിന്നീട് തിമത്യോസിനെ അവിടെ പാസ്റ്ററാക്കി. തിമത്യോസ് പാസ്റ്ററായിരിക്കുമ്പോൾ തന്നെ 50,000-ൽ അധികം വിശ്വാസികൾ ഉണ്ടെന്നാണ് കരുതുന്നത്. പിന്നീട് അവിടെ നിന്ന് സ്മുർന്നയിലേക്കും അടുത്ത പട്ടണങ്ങളിലേക്കെല്ലാം സഭകൾ വ്യാപരിച്ച് ബ്രാഞ്ച് വർക്കുകൾ ഉണ്ടായി. അവിടുത്തെ പ്രധാന പാസ്റ്ററായിട്ടിരിക്കുകയാണ് യോഹന്നാൻ. യോഹന്നാന്റെ ശുശ്രൂഷ മുമ്പോട്ട് വന്നയാളാണ് പോളികാർപ്പ്. പോളികാർപ്പിനെ സ്മുർന്ന സഭയിലേക്ക് യോഹന്നാൻ ആക്കി വെച്ചു. പോളികാർപ്പിന്റെ ശുശ്രൂഷയിൽ വന്നയാളാണ് ഐറേനിയസ്. ഐറേനിയസിനെ ലിയോൺസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഫ്രാൻസിന്റെ ആ സ്ഥലത്തുള്ള പട്ടണത്തിലേക്ക് അയച്ച്, ഇവരെല്ലാം രക്തസാക്ഷികളായി പിന്നീട് കൊല്ലപ്പെട്ടവരാണ്. പടുവൃദ്ധനായ യോഹന്നാൻ തലേ ആഴ്ചയിൽ എഫെസൊസിലെ സഭയില്, കുഞ്ഞുങ്ങളെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച യോഹന്നാൻ ഇപ്പോൾ കിടക്കുകയാണ്. ഞാനിവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു, പിതാക്കന്മാരെയൊക്കെ കണ്ടപ്പോഴ് നമ്മുടെ സഭയ്ക്ക് ദൈവം അനുഗ്രഹമായി തന്നിരിക്കുന്ന പിതാക്കന്മാർ, പാസ്റ്റർ ടി എസ് ഏബ്രഹാം, പാസ്റ്റർ എം വി വറീസ്, പാസ്റ്റർ സി എ ചെറിയ, പാസ്റ്റർ കെ എം ജോൺ, പാസ്റ്റർ കെ എം ജോസഫ്, പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ്, ഈ പിതാക്കന്മാരെ ദൈവം നമുക്ക് നമ്മുടെ സ്റ്റേജിൽ തന്നിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന 10 വർഷം പാസ്റ്റർ കെ എം ജോൺ, പാസ്റ്റർ കെ എം ജോസഫ്, പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ്, ഈ പിതാക്കന്മാരെ നമ്മുടെ സ്റ്റേജിൽ തന്നിരിക്കുന്ന ഇപ്പോഴത്തെ യേശു വലിയവനാണ്, ക്രിസ്തുവാണ് എല്ലാം. ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ചു കാണിച്ച യോഹന്നാൻ ഒടുവിൽ പടുവൃദ്ധനായപ്പോൾ അവൻ ആ പത്മോസ് ദ്വീപിലേക്ക് വലിച്ചെറിയപ്പെട്ടു. തലേ ആഴ്ചയിൽ എഫെസൊസിലെ വിശുദ്ധന്മാരും ഒന്നിച്ച് സഭായോഗം നടത്തിയ ദൈവദാസൻ ഇപ്പോൾ എവിടെയാണ്? ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക്. അതായിരുന്നു ഡൊമിഷന്റെ തന്ത്രം, ഇവനെ ഒറ്റപ്പെടുത്തുക, ഇവനെ ഏകാന്ത തടവിലേക്ക് എറിയുക. ഡൊമിഷൻ ചക്രവർത്തിയെ, നിങ്ങൾ റോമിന്റെ പ്രതാപശാലിയായ സീസർ ആയിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് എത്ര അധികാരമുണ്ടെങ്കിലും എത്ര പട്ടാളമുണ്ടെങ്കിലും ഒരു ദൈവ ഇതലിനെ ഒറ്റപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ശക്തിയില്ല. ഏരു കൽത്തുറുങ്കിൽ അടച്ചാലും സഭയുടെ നാഥൻ, അവന്റെ പ്രിയ കർത്താവ് അവന്റെ അടുക്കൽ ചെല്ലോ. ദൈവ വൈതലെ, ലോകം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും നിന്നെ ഒറ്റപ്പെടുത്താൻ കഴിയയില്ല. ഏത് സ്ഥലത്ത് കൊണ്ടുവന്ന് നിന്നെ അടച്ചിട്ടാലും അവിടേക്ക് നിന്റെ അടുക്കൽ ഇറങ്ങി വരുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ നിന്നോട് സംസാരിക്കുന്നവനാണ്, അവൻ നിന്നെ ധൈര്യപ്പെടുത്തുന്നവനാണ്. യോഹന്നാൻ ഏകനായി പത്മോസ്തീപിൽ കിടക്കുമ്പോൾ കർത്തൃദിവസം വന്നു. കർത്തൃദിവസം വരുമ്പോൾ എന്താകണം? കർത്തൃദിവസം വന്നപ്പോൾ അവൻ ആത്മാവിലായി. കർത്തൃദിവസത്തിൽ ആത്മാവിലായി, ആത്മവിവശത എന്നാണ് മലയാളത്തിൽ, ഹി വാസ് ഇൻ ദ സ്പിരിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ, അവൻ ആത്മാവിലായി. കർത്തൃദിവസം ആത്മാവിലാകാനുള്ള ദിവസമാ, വെറുതെ ഇവിടെ ഇരിക്കാനുള്ള ദിവസമല്ല, ഇന്ന് ആത്മാവിലാകാനുള്ള ദിവസമാ. ഓ ഹല്ലേലൂയ. കർത്തൃദിവസത്തിൽ ആത്മാവിലായി, കർത്തൃദിവസത്തിൽ ആത്മാവിൽ നിറഞ്ഞു കിടക്കുന്നത് എവിടെയാ? പത്മോസിൽ, പാറക്കെട്ടിൽ. ആഹാരമില്ലാതെ ആ പെരു വെളിയിലുള്ള കടലിന്റെ എരമ്പലല്ലാതെ ഒരാള് പ്രൈസറോട് പറയാനില്ല, ഒരാള് പോലും അടുത്തില്ലെങ്കിലും അവൻ ആത്മാവിലായി. ആത്മാവിലാകാൻ ഇതൊന്നും ആവശ്യമില്ല. ആത്മാവിനെ നിന്റെ അകത്ത് പകർന്നിരിക്കുന്നവൻ, ഏതവസരത്ത് നിനക്ക് ആത്മാവിലാകാൻ കഴിയും? അവനെ ആരാധിക്കണമെന്ന് തോന്നുമ്പോൾ നിനക്ക് ആത്മാവ് നിറയുവാൻ കഴിയും. അവനെ സ്തുതിക്കണമെന്ന് തോന്നുമ്പോൾ പരിസരം മറന്ന് നീ അവനെ സ്തുതിച്ചു കൊള്ളണം. ആരുടെ അനുഭവത്തിനും നീ കാത്തിരിക്കണ്ട. ഹല്ലേലൂയ. കർത്തൃദിവസം അവൻ ആത്മാവിലായി. അപ്പൊ ഒരു ശബ്ദം കേട്ടു, കാഹള നാദത്രത്തു ഒരു ശബ്ദം. അവൻ ഞാനേ നീ കണ്ടത് എഴുതുക. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കണ്ടത്? സൂര്യൻ ശക്തിയോടെ ജ്വലിച്ച് പ്രകാശിക്കുന്ന പോലെ മുഖകാന്തിയുള്ള ഒരാൾ നിൽക്കുന്നു. അവന്റെ കണ്ണുകൾ രണ്ടും അഗ്നി ജ്വാലിക്കത്തത്, അവന്റെ തലയും തലമുടിയും എല്ലാ ഹിമത്തോളും വെണ്മയായത്, അവന്റെ കാലുകൾ ഉലഴിച്ചുട്ട് പഴിപ്പിച്ച വെള്ളോട്ട് സദൃശം, അവൻ മാറത്ത് പൊൻകച്ച കെട്ടിരിക്കുന്നു, അവന്റെ വലങ്കയിൽ ഏഴു നക്ഷത്രങ്ങൾ, അവൻ ഏഴു തങ്കവിളക്കൾക്കിടയിൽ കൂടെ ഉലാവുന്നു, ഏഴു തങ്കവിളക്കൾ കൂടെ ഉലാവുന്ന മാറത്ത് പൊൻകച്ച കെട്ടിയ തേജസ്കരിക്കപ്പെട്ട ദൈവപുത്രനെ കണ്ടപ്പോൾ യോഹന്നാൻ പേടിച്ചു വരച്ച് മരിച്ചവനെ പോലെ താഴെ വീണു. യോഹന്നാനെ നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ വിറയ്ക്കുന്നത്? നീ എന്തിനാ മരിച്ചവനെ പോലെ താഴെ വീഴുന്നത്? അന്ത്യത്താഴവേളയിൽ മർക്കോസിന്റെ മാളികമുറിയിൽ നീ മാർവോട് ചാരിയിരുന്ന യേശുവല്ല ഇത്? അന്ന് പേടിയില്ലായിരുന്നല്ലോ, ഇപ്പോഴെന്നാ അവനെ കണ്ടിട്ട് പേടിച്ച് വിറച്ച് മരിച്ചവനെ പോലെ താഴെ വീണത്? യോഹന്നാൻ പറയും, അതെ യേശു, പക്ഷെ അതുപോലല്ല ഇപ്പൊ ഇരിക്കുന്നത്. അന്ന് ഞാൻ കണ്ട യേശു അതുപോലല്ല ഇരിക്കുന്നത്. അന്ന് മനുഷ്യ വർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അറുക്കപ്പെടാൻ വന്ന ദൈവത്തിന്റെ സൗമ്യനായ ആട്ടുംകുട്ടിയായിരുന്നു, ദൈവ കുഞ്ഞാടായിരുന്നു. എന്നവൻ ജയം പ്രാപിച്ച ജയാളിയായ യഹൂദ ഗോത്രത്തിലെ സമൂഹമാണ്, ആർക്കും വഴിമാറി കൊടുക്കാത്ത ദൈവത്തിന്റെ സമൂഹമാണ്. എനിക്ക് അവനെ നോക്കാം. അയ്യോ, യേശു പറഞ്ഞു, യോഹന്നാനെ നീ ഭയപ്പെടണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോലുകൾ എന്റെ കൈവശമുണ്ട്, എന്റെ കയ്യിലുണ്ട് പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോലുകൾ. ഈ തങ്കവിളക്കുകൾ ഏഴ് സഭകളാകുന്നു. എന്റെ കയ്യിൽ കാണുന്ന ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് സഭയുടെ ദൂതന്മാരാകുന്നു. എഫെസോ സഭയുടെ ദൂതനാ യോഹന്നാൻ. കിടക്കുന്ന എവിടാ? പാറക്കെട്ടിൽ കിടക്കുന്ന എവിടാ? ഏകാന്ത തടവിൽ കിടക്കുന്ന എവിടാ? കൂട്ടുകാരാരുമില്ലാതെ ഏറ്റവും തകർന്ന സ്ഥലത്ത്. എന്നാൽ യേശു പറഞ്ഞു, നിനക്ക് അവിടെ കിടക്കാൻ തോന്നുന്നേ ഉള്ളൂ, നീ ഇരിക്കുന്ന എന്റെ കൈക്കകത്താ, എന്റെ വലം കൈക്കകത്തിരിക്കുന്ന നക്ഷത്രമാ നീ, ദൈവത്തിന്റെ ദാസന്മാരെ. നീ ഇരിക്കുന്നത് കർത്താവിന്റെ വലം കൈക്കകത്ത് നക്ഷത്രമായിട്ട. ആരെല്ലാം എന്തെല്ലാം നിനക്ക് വിരോധമായി ചെയ്താലും ശത്രുക്കൾ നിനക്കെതിരെ എഴുന്നേറ്റാലും നിന്നെ പീഡിപ്പിക്കാൻ നോക്കിയാലും നിനക്കുള്ളത് അപഹരിക്കാൻ ശ്രമിച്ചാലും നിന്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ അനുഭവിച്ചാലും ഒരു കാര്യം ഞാൻ പറയാ, കർത്താവിന്റെ വലം കൈക്കകത്തിരിക്കുന്ന നക്ഷത്രമാണ് നീ. ഹല്ലേലൂയാ. കർത്താവിന്റെ കയ്യിൽ നിന്നെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. എഫെസൊസിൽ നിന്നെ എടുത്ത് പത്മോസ് ദ്വീപിലേക്ക് സ്ഥലം മാറ്റാൻ കഴിയും, പക്ഷേ യേശുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ എടുക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ കൈക്കകത്തൊന്നും നിന്നെ എടുക്കാൻ കഴിയത്തില്ല. അവന്റെ കയ്യിൽ കയ്യിലെ വരയില്ലേ? കയ്യിലെ വര ആർക്കെങ്കിലും പിടിച്ചു പറിക്കാൻ ഒക്കുവോ? നീ കർത്താവിന്റെ കയ്യിലെ വരയാണെന്ന് ബൈബിൾ പറയുന്നു. നിന്നെ എന്റെ കയ്യിൽ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നു, നിന്നെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. നീ ആരാണ് ധരിച്ചേക്കുന്നത്? ലോകം വിചാരിക്കും നീ നിസ്സാരനാ, ലോകം പുറമേ ഉള്ളത് നോക്കും, ലോകം നിന്റെ ഭൗതികമായി നോക്കിയെന്ന് വരും, നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ ആളത്വമോ നിന്റെ സ്വാധീനമോ ഒക്കെ നോക്കി വിലയിരുത്തുന്നു വരും. പക്ഷെ അവർക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം, നിന്റെ ഇരിപ്പ് അവന്റെ കൈക്കകത്താ, അവന്റെ കൈക്കകത്താണ് നീ ഇരിക്കുന്നത്. ഹല്ലേലൂയാ. നക്ഷത്രമാണ് നീ, നക്ഷത്രം. ഇന്നു വരെ ഒരു നക്ഷത്രത്തെയും കെടുത്താൻ ശക്തിയുള്ള ഒരു കാറ്റുണ്ടായിട്ടില്ല. എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ഒരു നക്ഷത്രത്തെയും അണയ്ക്കാനൊക്കത്തില്ല, കെടുത്താനൊക്കത്തില്ല. ആരൊക്കെ എന്തെല്ലാം എത്ര ശക്തിയോടെ ഊതിയാലും നിന്നെ ഊതി കെടുത്താനൊക്കത്തില്ല. നീ നക്ഷത്രമാണ്. ദുഷ്ട പൈശാചികൾ ഒന്നിച്ചു കൂടട്ടെ. പൈശാചിക ശക്തികൾ, വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാര ലോകത്തിലെ അതിപൊള്ളും ദുർലോകങ്ങളെ ദുഷ്ടാത്മ സേനയും മന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും നിനക്ക് വിരോധമായി ഏതെല്ലാം ശക്തികൾ ആഞ്ഞടിക്കട്ടെ. നീ ദൈവത്തിന്റെ നക്ഷത്രമാണ്. നിന്നെ കെടുത്തി കളയുവാൻ ഒരുത്തനും കഴിയയില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കൈകൊട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. We praise you, Lord. We thank you, Lord. We worship you, worship you. ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. ഏഴ് തങ്ക വിളക്കുകൾ ഏഴ് സഭകളാ. ഒരുപാട് കുറ്റമൊക്കെ സഭയെ കുറിച്ച് പറയാനുണ്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ക വിളക്ക, തങ്ക വിളക്ക. കർത്താവ് താൻ സ്വന്തം രക്തം കൊടുത്ത് സമ്പാദിച്ച ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാണ് സഭ. ഇവിടെ പറയുന്ന തങ്ക വിളക്കാണെന്ന്. ഈ വിളക്ക് പഴയ നിയമത്തിലെ ആലയത്തിലുണ്ടായിരുന്ന വിളക്ക് പോലെയുള്ള വിളക്ക, കവര വിളക്ക. ഈ വിളക്കിന് രണ്ട് ഭാഗത്തുമായി മൂന്നും മൂന്നും ആറ് കവരങ്ങളിലും നടുത്തണ്ടുമുണ്ട്. ഏഴ് ദീപങ്ങൾ ഒരേ നിലയിൽ ഒരേ പൊക്കത്തിൽ കത്തി നിൽക്കുകയാണ്. പഴയ നിയമത്തിലെ ദേവാലയത്തിലെ മഹാപുരോഹിതൻ കടന്നു എന്ന് സന്ധ്യ ആ സമയത്ത് തങ്കം തൻ്റെ കയ്യിലുള്ള തങ്കം കൊണ്ടുള്ള ചവട കൊണ്ടുവന്ന് ഈ തിരികൾ കരിന്തിരി മുറിച്ചു കളയും, തിരികൾ നീട്ടും, അഭിഷേകത്തിൻ്റെ എണ്ണ ഒഴിക്കും, ദീപങ്ങളെ കത്തിക്കും. നിത്യം കത്തിക്കൊണ്ടിരിക്കണം. ആരാ ഈ തിരികൾ? ഈ തിരി നീയാണ്, നീയാണ്. ഇന്ന് മഹാപുരോഹിതനോട് വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിക്കൊണ്ട് മഹാപുരോഹിതനോട് നടക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ തങ്കം കൊണ്ടുള്ള ഒരു ചവണയുണ്ട്. എന്തിനാണെന്നറിയാമോ? കരിന്തിരിയുണ്ടെങ്കിൽ മുറിക്കുവാൻ. നിന്റെ ജീവിതത്തിൽ കരിന്തിരിയുണ്ടെങ്കിൽ മുറിക്കുവാൻ. വെറുതെ മുറിച്ചിട്ട് പോകത്തില്ല. നിന്റെ തിരിയെ തീട്ടും. അഭിഷേകത്തിന്റെ എണ്ണ എന്ന് നിന്റെ മേൽ പകരും. അഭിഷേകത്തിന്റെ ശക്തിയുള്ള എണ്ണ എന്ന് പകൽ നിന്റെ മേൽ പകരുന്നു. എന്തിനാണെന്നറിയാമോ? നിന്റെ ദീപത്തെ കത്തിക്കുവാൻ. ഈ കുമ്പനാട് കൺവെൻഷന് തിരിച്ചു പോകുമ്പോൾ കത്തിച്ച ദീപവുമായിട്ട് വേണം പോകുവാൻ. സ്വർഗത്തിലെ ദൈവം നിന്റെ അകത്ത് കത്തിച്ചു വെച്ച വിളക്കും കൊണ്ട് വേണം ഇവിടെ നിന്ന് വീടുകളിലേക്ക് പോകുവാൻ. ആ വിളക്ക് കത്തി ജ്വലിക്കട്ടെ. അത് പറയുടെ കീഴിലല്ല, അത് കട്ടിലിന്റെ കീഴിലല്ല, അത് തണ്ടിന്മേലാണ് കൊളുത്തി വയ്ക്കേണ്ടത്. ദൈവം കത്തിച്ചൊരു വിളക്കാണ് നീ. നമ്മുടെ കർത്താവ് പറയുന്നു, പുകയുന്ന തിരി ഞാൻ കെടുത്തുകയില്ല. എന്താ പുകയുന്ന തിരി? പുകയുന്നതിന് ഒരു കാലത്ത് ഇതേ തീനാളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം തീനാളമില്ല, പുകഞ്ഞു നിൽക്കുക. അതിങ്ങനെ പുകഞ്ഞു നിൽക്കുന്ന അതിനകത്ത് ഒന്നോ രണ്ടോ തീപ്പൊരി കെടാതെ ഉണ്ട്. ഇതിനകത്ത് കുടുങ്ങിക്കിടപ്പാണ്, കെടാതെ ഒന്നോ രണ്ടോ തീപ്പൊരി. ഈ തീ ഇതിനകത്ത് കെടാതെ കിടക്കുന്നോണ്ട് പുകയുക. കർത്താവ് പറയുന്നു, ഒന്നോ രണ്ടോ തീപ്പൊരി ഉണ്ടോ? ബാക്കി ഞാനേറ്റു, ബാക്കി ഞാനേറ്റു. ഒരു കാലത്ത് നീ കത്തി നിന്നതാ. പല കാരണങ്ങളാൽ ആ ദീപനാളം, ആ ജ്വലനം നിന്നു പോയിട്ട് അകത്ത് കെടാതെ ഒന്നോ രണ്ടോ തീപ്പൊരി ഇന്ന് പകലുണ്ടെങ്കിൽ ബാക്കി അവൻ കത്തിച്ചെടുക്കാൻ മതിയായവനാ. ദൈവം നിന്റെ മേൽ ചൊരിഞ്ഞ കൃപയുടെ ഒന്നോ രണ്ടോ തീപ്പൊരി അണയാതെ നിന്റെ അകത്തുണ്ടെങ്കിൽ അവൻ കത്തിച്ചെടുക്കുവാൻ മതിയായവനാണ്. അവൻ പറയുന്നു, പുകയുന്ന തിരി ഞാൻ കെടുത്തുകയില്ല. നീ കണ്ടതും ഇപ്പോൾ ഉള്ളത് ഇനിമേലാൽ സംഭവിക്കാനുള്ളതും ഒരു പുസ്തകത്തിൽ എഴുതി ആശിയ മൈനറിലെ ഏഴ് സഭകൾ കയക്കുക. അപസോസ്, സ്മുർന, തുയതൈര, സർദിസ്, ഫിലദൽഫിയ, ബോധിക്ക സഭകൾ കയച്ചു കൊടുക്കാൻ. അത് പ്രവചനമാണെന്ന് നമുക്കറിയാം. ആ പ്രവചന അനുസരിച്ച് ലബോധിക്ക സഭ അവസാനത്തെ സഭയുടെ കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുക. അവിടെയാണ് യേശു പറഞ്ഞ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുക. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്ന് അകത്ത് വരാം. എവിടെ? ലബോധിക്ക കാലയളവിൽ. ലബോധിക്ക കാലയളവിൽ പലയിടത്തും കർത്താവ് വെളിയിൽ നിന്ന് മുട്ടുക. വാല് തുറക്കുന്നവൻ്റെ അകത്തോട്ട് വരും. ഇന്നും അവൻ മുട്ടുന്നുണ്ട്. വാല് തുറന്നാൽ അവൻ അകത്തോട്ട് വരും. നീ വാതിൽ തുറന്നാൽ അകത്തോട്ട് വരും. എന്താ നമ്മുടെ പ്രത്യേകത? എന്താ പ്രത്യേകത? 89 കൊല്ലം 90 കൊല്ലമേ ആയുള്ളല്ലോ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ചരിത്രം പറയുവാൻ. എന്താണ് പ്രത്യേകത? പെന്തക്കോസ്റ്റിന്റെ തീ നാളം ഇവിടെ കത്തിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ പലരും പറഞ്ഞു, ഞങ്ങളുടെ വീട് തുറക്കത്തില്ല, ഞങ്ങളുടെ വീട് തുറക്കുകയില്ല, ഞങ്ങളുടെ കതവ് തുറക്കത്തില്ല. ചുരുക്കം ചിലരുടെ കതവ് തുറന്നു. പാസ്റ്റർ കെ.ഇ. അബ്രഹാം കതവ് തുറന്നു കൊടുത്തു. പാസ്റ്റർ കെ.സി. ചെറിയാൻ കതവ് തുറന്നു കൊടുത്തു. പാസ്റ്റർ പി എം സാമുവൽ കഥവ് തുറന്നു കൊടുത്തു. പൊടിമല മത്തായിച്ചൻ കഥവ് തുറന്നു കൊടുത്തു. പാസ്റ്റർ ടി ജി ഉമ്മൻ കഥവ് തുറന്നു കൊടുത്തു. പലരും കഥകടച്ചിട്ടപ്പോൾ ചുരുക്കഞ്ചലിന്റെ കഥവ് തുറന്നു കൊടുത്തു. അവൻ മുട്ടുന്ന ശബ്ദം കേട്ടു, കഥവ് തുറന്നു. അവരെ ദൈവം അനുഗ്രഹിച്ചു, അവരുടെ തലമുറകളെ അനുഗ്രഹിച്ചു, ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറച്ചു. ആയിരങ്ങളായി, പതിനായിരങ്ങളായി ലോകമെങ്ങും പടർന്ന് പന്തലിപ്പാൻ തക്കവണ്ണം ദൈവം പ്രസാദിച്ചതിന്റെ കാരണം അവൻ മുട്ടി വിളിച്ചപ്പോൾ ശബ്ദം കേട്ടു, കഥവ് തുറന്നു കൊടുത്തു. നിനക്ക് വേണ്ടി ഇന്ന് കർത്താവിന്റെ ഒരു ആഹ്വാനമുണ്ട്. നിന്റെ ദേശത്ത് ദൈവം നിന്നെ അത്ഭുതത്തിന്റെ ഉപകരണമാക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ തലമുറയിൽ ദൈവം നിന്നെ അത്ഭുത ഉപകരണമാക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഒരു അഗ്നി കഷണമാക്കി നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു ജ്വാലയാക്കി നിന്നെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ വിരൽ ചൂണ്ടി പ്രാർത്ഥിച്ചത് ജീവിതങ്ങളെ കർത്താവ് രക്ഷിക്കാൻ പോകുന്നു. നീ കൈവച്ച് പ്രാർത്ഥിക്ക രോഗികൾക്ക് അത്ഭുത സൗഖ്യം കൽപ്പിക്കുന്നു. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന വീടുകളിൽ ദൈവത്തിന്റെ അത്ഭുതം ദൈവം വെളിപ്പെടുത്തുന്നു. നീ കൈ ഉയർത്തി അവകാശം പറയുന്ന ദേശങ്ങളിൽ ദൈവത്തിന്റെ ഉണർവ് ദൈവം അയക്കുന്നു. Praise the Lord. ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് പോയിക്കൊള്ളണം. നിന്നോടുള്ള ദൂത, നിന്നോട് വ്യക്തിപരമായി പറയാനുള്ള ദൂത്, കർത്താവ് എന്റെ പക്കൽ തന്നയച്ച ദൂതാണ് ഞാൻ പറയുന്നത്. നീ ആൾ മാറിയവനായി തീരാൻ പോകുന്നു. ഒരു മിനിസ്ട്രി ദൈവം നിനക്ക് തരുന്നു. നിന്റെ അകത്തൊരു വലിയ ജ്വാല അവൻ ഇന്ന് കത്തിച്ചു വിടുന്നു. നീ മുഖാന്തരം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ പോകുന്നു. നീ മുഖാന്തരം ആത്മാക്കൾ ദൈവകൃപയിലേക്ക് വരാൻ പോകുന്നു. നിന്നെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യിക്കാൻ പോകുന്നു. ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുത്തുകൊള്ളുക. വെളിപ്പാട് നാല് വന്നപ്പോൾ യോഹന എഴുതുന്നു, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദത്തിലുള്ള ശബ്ദം എന്നോട് ഇവിടേക്കു കയറി വരിക. അന്ത്യസഭയുടെ കാലയളവ് തീരുമ്പോൾ സംഭവിക്കുന്നതാ. എത്രയും വേഗത്തിൽ സംഭവിക്കും. ഒരുപക്ഷെ 2011 സംഭവിക്കാം. സ്വർഗം തുറക്കും, ഒരു വാതിൽ തുറക്കും. ഇവിടേക്ക് കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കാം. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കാൻ നാം രൂപാന്തരപ്പെട്ട് അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അവന്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്നു. കാഹളം ധ്വനിക്കാനുള്ള സമയത്തോട് അടുത്തിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇനി സെമിത്തേരിയിൽ ചെല്ലുമ്പോൾ എവിടെയാണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കി സ്ഥലം കണ്ടു വെക്കണ്ട. എപ്പോഴാണ് മണ്ണിൽ 6 നീളത്തിൽ ഒരു കുഴി തുറക്കുന്നത് കാത്തിരിക്കണ്ട. എപ്പോഴാണ് സ്വർഗത്തിൽ കിളിവാതിൽ തുറക്കാൻ പോകുന്നത് കാത്തിരുന്നാ മതി. മരിക്കുന്നത് കാത്തിരിക്കാൻ വേദപുസ്തകം പറയുന്നില്ല. സ്വർഗത്തിൽ നിന്ന് യേശു വരുന്നത് കാത്തിരിക്കുവാൻ വേദപുസ്തകം പറയുന്നു. നമ്മൾ കാത്തിരിക്കുന്നതാണ്, അവൻ സ്വർഗത്തിൽ നിന്ന് വരും. 2012 December 21 ലോകം അവസാനിക്കുമെന്ന് പല സ്ഥലങ്ങളിലും പ്രഖ്യാപനം ഉണ്ടായി. മായൻ കലണ്ടർ അനുസരിച്ച് ലോകം തീരാൻ പോവുക. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ മാസോ December 21 പല പത്രങ്ങളിലും ന്യൂസ് മീഡിയയിലും ഒക്കെ വന്ന കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനോട് ചേർന്നേർന്ന് വന്നു. എവിടെ നിന്നൊരു ഗ്രഹം വന്ന് ഭൂമിയെ ഇടിക്കാൻ പോകുന്നു, കഷ്ണങ്ങളാക്കാൻ പോകുന്നു, ധ്രുവങ്ങൾ തമ്മിൽ ഷിഫ്റ്റ് ഉണ്ട്, പോളാർ ഷിഫ്റ്റ് ഉണ്ടാകാൻ പോകുന്നു, സോളാർ സ്ട്രോം, സൂര്യനിൽ നിന്ന് അഗ്നി ഗോളം വന്ന് ഭൂമിയെ വിഴുങ്ങാൻ പോകുന്നു. അങ്ങനെ December 21 ലോകം അവസാനിക്കും. എന്നോട് പലരും ഫോൺ ചെയ്ത് ചോദിച്ചു ശരിയാണോ പാസ്റ്റർ, ഇത് ശരിയാണ്. ഞാൻ പറഞ്ഞില്ല നടക്കുകയില്ല. അതിങ്ങനെ അറിയാം, ഇതെല്ലാം ഒത്തുവന്നില്ലേ, നടക്കത്തില്ല. കാരണം അതിനു മുമ്പ് നടക്കേണ്ട ഒരു കാര്യമുണ്ട്. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് നടക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനു മുമ്പ് നടക്കേണ്ട കാര്യം ഇവിടേക്കു കയറി വരിക എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം കേൾക്കും. ഹല്ലേലൂയാ. എന്റെ മാതാവ് മരിച്ചു, അടുത്ത ദിവസം എന്റെ പിതാവ് മരിച്ചു. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഒരു കല്ലറയിലാണ് അടക്കിയത്. ഒരു സമയത്ത് മനസ്സിൽ വിഷമമുണ്ട്. വിഷമിച്ച് ഞങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യം പിതാവിൻ്റെ പെട്ടി വെച്ച്, അത് കഴിഞ്ഞ് മാതാവിൻ്റെ പെട്ടി വെച്ചു. എല്ലാവരും നിൽക്കുമ്പോൾ ഒരു ശബ്ദം, പാസ്റ്റർ പി എം ഫിലിപ്പ് അദ്ദേഹം കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അതുവരെ ഇവിടെ വിശ്രമിക്കാൻ നിങ്ങളെ പുഴയ്ക്കും മണ്ണിനും ഏൽപ്പിക്കുന്ന പറഞ്ഞ് മണ്ണിട്ടു. എന്റെ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും മാറി. ലോകം മുഴുവൻ എത്രയോ ആളുകളുടെ ഉള്ളില് വേണ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരു സ്വന്തക്കാര് മാതാപിതാക്കള് ഒക്കെ വേർപെടുമ്പോൾ ഈ വചനമാണ്. ഈ വചനം ലോകത്തിന് ഈ വചനമില്ല. പ്രത്യാശയില്ലാത്തവർക്ക് ഈ വചനമില്ല. നിനക്കിട്ടിരിക്കുന്ന പ്രത്യാശയുടെ വലിപ്പം നീ അറിയുന്നില്ല. നിനക്ക് എത്തിപ്പിടിക്കാൻ ഒരു പ്രത്യാശയുണ്ട്. മരണത്തിന്റെ അപ്പുറത്തേക്ക് നീണ്ടി ചെല്ലുന്ന നിത്യതയിലേക്ക് ചെല്ലുന്ന ഒരു പ്രത്യാശയുണ്ട്. വാതിൽ തുറക്കുന്ന ഒരു ദിവസമുണ്ട്. സ്വർഗത്തിൽ വാതിൽ കൊടു ദിവസമുണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് സത്യമാണെങ്കിൽ ഇതുപോലെ അവിടെ ചെന്ന് ഇരിക്കുമെന്നത് സത്യമാണ്. അത് വിശ്വാസമുണ്ട്. കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശുദ്ധന്മാരോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എന്താ ഈ പ്രസംഗം തീരുന്നതിന് മുമ്പ് കാഹളം ധരിച്ചാൽ, ഈ കൺവെൻഷൻ പിരിയുന്നതിന് മുമ്പ് കാഹളം ധരിച്ചാൽ, ഇന്ന് വീട്ടിൽ ചെന്ന് ചേരുന്നതിന് മുമ്പ് കാഹളം ധനിച്ചാൽ, ഞാൻ അവനോടുകൂടെ എടുക്കപ്പെടും എന്നകത്ത് പൂർണ്ണ നിർണയമുള്ളവർ, പരമാർത്ഥ ഹൃദയത്തിൽ പൂർണ്ണ നിർണയമുള്ളവർ മാത്രം കയ്യുർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ. ഇത് വെറുതെ കൈവെക്കുന്നതല്ല. അകത്തൊരു ഉറപ്പുണ്ട്. അകത്ത് ദൈവം തന്നൊരു ഉറപ്പുണ്ട്. പരിശുദ്ധാത്മാവ് തന്നൊരു ഉറപ്പുണ്ട്. വചനം തന്നൊരു ഉറപ്പുണ്ട്. ക്രിസ്തുവിൽ മരിച്ചു മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം. സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ ചെന്നപ്പോൾ യോഹന്നാൻ കണ്ട കാര്യം, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ ഒരു പുസ്തകം. ശക്തനായ ഒരു ദൂതൻ വിളിച്ചു പറഞ്ഞു, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുവാനും അതിന് ഏഴ് മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ. ആരെയും കണ്ടില്ല. കാണാഞ്ഞപ്പോൾ യോഹന്നാൻ ഇരുന്നു കരഞ്ഞു. സ്വർഗത്തിൽ ചെന്നിട്ടും കരയുക, ഇരുന്ന് കരയുക. എന്താ കാര്യം? യോഹന്നാൻ കരയണമെങ്കിൽ യോഹന്നാനോട് ബന്ധപ്പെട്ട പുസ്തകമായിരിക്കണം ഇത്. ദൈവത്തിനെ വ്യാഖ്യാനിക്കുന്ന ദൈവദാസന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ഭൂമിയുടെ വീണ്ടെടുപ്പിന്റെ ആധാരമാണ്. ഈ ഭൂമിയുടെ വീണ്ടെടുപ്പിന്റെ ആധാരം അകത്തും പുറത്തും മുദ്രയിട്ട് ഈ പുസ്തകം വാങ്ങിപ്പാൻ ഗബ്രിയേലിനൊക്കെയല്ല, മീഖായേലിനൊക്കെ തല്ല യോഗ്യനായിട്ട് ആരുമില്ലാത്തതുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായി യോഹന്നാൻ നിന്ന് കരഞ്ഞപ്പോൾ മൂപ്പന്മാർ ഒരു തനന്നോട്, യോഹന്നാനെ കരയണ്ടോ? യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും ജയം പ്രാപിച്ചിരിക്കുന്നു. അല്ലേലൂയാ. ഒരുത്തൻ ജയം പ്രാപിച്ചിട്ടുണ്ട്. ആര്? യഹൂദാ ഗോത്രത്തിലെ സിംഹം. സിംഹത്തെ കാണാൻ യോഹന്നാൻ നോക്കിയപ്പോൾ ഊപ്പന്മാരുടെ നടുവില് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഞാൻ കണ്ടു. സിംഹമാണെന്ന് പറഞ്ഞേച്ച് നോക്കിയപ്പോ ആട്ടിൻകുട്ടിയാ നിൽക്കുന്ന. രണ്ടും ഒരാളാ. അവൻ അറുക്കപ്പെടാൻ വന്ന ആട്ടിൻകുട്ടി ആയതുകൊണ്ട് ആ പുസ്തകം വാങ്ങിക്കാനുള്ള ജയം കിട്ടിയത്. അവൻ ആ തെളിവുമായിട്ട് വന്നിരിക്കുക. ഈ പുസ്തകം വാങ്ങാനുള്ള യോഗ്യതയുടെ തെളിവ് അവൻ കുഞ്ഞാടായി വന്ന് അറുക്കപ്പെട്ടതാണ്. ആ തെളിവ് ഹാജരാക്കി നിൽക്കുകയാണ്. ഹല്ലേലൂയാ. സ്തോത്രം. എവിടെ കുഞ്ഞാടിനെ അറുത്താലും താഴെ വീണ് കിടക്കത്തേ ഉള്ളൂ. അറുത്തിടാനേ ഒക്കത്തുള്ളൂ, അറുത്തിട്ട് നിൽക്കാനൊക്കത്തില്ല. ഈ ആട്ടുകുട്ടി മാത്രം അറുത്തിട്ട് നിൽക്കുക. ഒറ്റ ആട്ടുംകുട്ടിയുള്ള അറുത്തിട്ട് നിൽക്കുന്ന ആട്ടുംകുട്ടി. എന്താ കാര്യം? മൂന്നാം ദിവസം അതിരാവിലെ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ അന്ന് ജീവിക്കുന്നു. അവൻ ക്രൂശിൽ യാഗമായി തീർന്നെങ്കിലും അവൻ ഇന്ന് ജീവിക്കുന്നു. അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ വെച്ച അവന്റെ ശരീരം മൂന്നാം ദിവസം അതിരാവിലെ തേജസ്സിൽ ഉയർത്തെഴുന്നേറ്റു. ക്രൈസ്റ്റ് അവനെ പോലെ ആരുമില്ല. അവൻ അതുല്യനാണ്, അവൻ നിസ്തുല്യനാണ്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. അവൻ പുസ്തകം വാങ്ങിച്ചപ്പോൾ മൂപ്പന്മാരെല്ലാം വീണ് കിടന്ന് നമസ്കരിച്ചു. അധ്യായം തീരുന്ന വാക്ക് ഞാൻ പറയാം. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടികളും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആരൊക്കെയാ പറയുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടികളും അവയിലുള്ളതൊക്കെയും മുഴുവനും കൂടെ പറയുക. യോഹന്നാൻ കള്ളവെഴുതുകയല്ല, യോഹന്നാൻ കേട്ട കാര്യമാ. എന്താ കേട്ടത്? ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം കൂടെ ഒന്നിച്ച് പറയുന്നു. എന്താ പറയുന്നത്? സിംഹാസനത്തിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അടുത്ത വാക്യം, നാല് ജീവികൾ ആമേൻ എന്ന് പറഞ്ഞു. ആരെങ്കിലും സ്തോത്രം പറയുമ്പോൾ അടുത്ത ആൾ ആമേൻ പറയുന്നത് വേദവസ്തു പ്രകാരമാണ്. നാല് ജീവികളായിട്ട് പോലും അവർ ആമേൻ പറഞ്ഞു. അവരെ ആരാധനയുടെ നടുവിൽ അവർ ഉറക്കെ ആമേൻ പറഞ്ഞു. ജീവിയാണോ ജീവനുണ്ടോ അകത്ത്? ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കണോ? നിന്റെ അകത്ത് ജീവനുണ്ടെങ്കിൽ നീ ആമേൻ പറയണോ? സ്തോത്രത്തിന്റെ സ്വരം കേട്ടപ്പോൾ അവർ ആമേൻ പറഞ്ഞു. അടുത്ത വാക്യം, 24 മൂപ്പന്മാർ, 12 പേര് പഴയ നിയമസഭയുടെ പ്രതിനിധികൾ, ബാക്കി 12 പേര് പുതിയ നിയമസഭയുടെ പ്രതിനിധികൾ. പഴയ നിയമസഭയും പുതിയ നിയമസഭയും മൂപ്പന്മാർ എല്ലാവരും കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു കിടന്നു. അത് ആരാധന. ആരാധന ഇവിടെ വീണ് കിടക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ വീണ് കിടക്കണം ആരാധന. എപ്പോഴെങ്കിലും വീട്ടിൽ പെരയ്ക്കകത്ത് മുറിക്കകത്ത് കയറിയിട്ട് കർത്താവേ നിന്റെ മുമ്പിൽ ഞാൻ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞവനെ ആരാധിപ്പാൻ കഴിയണം. ഓ ഹല്ലേലൂയ. ഒരു സഭ നമ്മൾ അവിടെ ചെന്നിട്ട് ചെയ്യാൻ പോകുന്ന കാര്യമാ. സ്വർഗത്തിൽ ചെന്നിട്ട് പല നിലയിലുള്ള കിരീടം തലയെ വെച്ചോണ്ട് ഞെളിഞ്ഞിരിക്കാം. ആരാണ് വലിയ കസേരയിൽ, ആരാണ് ചെറിയ കസേര, ഇതൊന്നും അവിടെ ഇല്ല. എല്ലാരും കിടക്കുക മുമ്പില്, കുഞ്ഞാടിന് മുമ്പിൽ വീണ് കിടക്കുക. കുഞ്ഞാടെ നീ സ്തുതിക്ക് യോഗ്യൻ, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്വർഗം ആരാധനയുടെ സ്ഥലമാ, സ്വർഗം ദൈവ മഹത്വത്തിന്റെ സ്ഥലമാ. സ്വർഗത്തിലെ ദൈവ മക്കള് അവിടെ ചെയ്യാൻ പോകുന്നവരെ ആരാധിക്കുകയാണ്. വായിച്ച വാക്യത്തിലേക്ക് വന്നെ വാക്യം പെട്ടെന്ന് അവസാനിപ്പിക്കാം.
അവർ കുഞ്ഞാടിനോട് പോരാടും.
അവർ പോരാടും. അവിടെ പറയുന്ന രണ്ട് ബാബിലോൺ ശക്തികൾ ഈ ഭൂമിയിലുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ ബാബിലോൺ, മറ്റൊന്ന് റിലീജിയസ് ബാബിലോൺ. ഒന്ന് രാഷ്ട്രീയ ബാബിലോൺ, മറ്റൊന്ന് മതപരമായ ബാബിലോൺ. രണ്ട് വ്യവസ്ഥിതികളാണ് ലോകത്തെ ഇന്ന് കൺട്രോൾ ചെയ്യുന്ന ഈ രണ്ട് വ്യവസ്ഥകളാണ്. ഒന്ന് പൊളിറ്റിക്സ്, രണ്ട് റിലീജിയൻ. ബാബിലോൺ ഉൽപ്പത്തി മുതലുള്ളതായ ഒരു പ്രതീകമാണ്. ആ പ്രതീകത്തിൽ ബാബിലോൺ ആന്റി ഗോഡാണ്, ദൈവവിരുദ്ധമായ ശക്തിയാണ്. ജെറുസലേം, ബാബിലോൺ, രണ്ട് പട്ടണങ്ങൾ പ്രതീകമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ജെറുസലേം ദൈവികമായ പട്ടണമാണ്. അതാണ് പുത്തനാം യെരുശലേമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, സ്വർഗീയ യെരുശലേമിന് വേണ്ടി. അതിനൊരു പോരാടുന്ന ബാബിലോണാണ്. അതിൽ പൊളിറ്റിക്കൽ ബാബിലോണിൽ നിന്ന് ആന്റി ക്രൈസ്റ്റ് വരും, റിലീജിയസ് ബാബിലോണിൽ നിന്ന് കള്ളപ്രവാചകൻ വരും. ഈ ശക്തികളോട് പോരാട്ടമുണ്ട്. ആ ശക്തികൾ, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നും ഈ രണ്ട് ശക്തികളില് ഈവിൾ പൊളിറ്റിക്കൽ പവേഴ്സ് ഉണ്ട്, ഈവിൾ റിലീജിയസ് പവേഴ്സ് ഉണ്ട്. ഇത് രണ്ടും ദൈവജനത്തോടും ദൈവസഭയുടെ നാഥനായ ദൈവ കുഞ്ഞാടിനോടും പോരാടിക്കൊണ്ടിരിക്കുക. ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുക. വഴിയിൽ തടയുന്ന ഒരാളുണ്ട്, അവൻ നീങ്ങിപ്പോയാൽ ഉടനെ നാശയോഗ്യനും അധർമ്മ മൂർത്തിയുമായ വെളിപ്പെടും. വഴിയിൽ തടയുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് തടഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ശത്രുവിന് കയറി വെളിപ്പെടാൻ കഴിയുന്നില്ല. അത് ഈ ലോകത്തിൽ മാത്രമല്ല, നിന്റെ വീട്ടിൽ പോലും ദുഷ്ട പിശാചിന് ഏറ്റവും വൈരാഗ്യമുള്ളത് നിന്നോടാ. നിന്നെ വിഴുങ്ങാൻ തക്കവണ്ണം വൈരാഗ്യമുണ്ട്, നിന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള വൈരാഗ്യമുണ്ട്. എന്നാൽ നിന്റെ വീട് നേരെ പാഞ്ഞു വരുമ്പോൾ അവിടെ തടയാൻ ഒരാൾ നിപ്പുണ്ട്, വഴിയിൽ തടയാൻ ഒരാൾ നിപ്പുണ്ട്. നിന്റെ മേൽ അടയാളമിട്ടിട്ടുണ്ട്. നിന്റെ മേൽ രണ്ടടയാളമുണ്ട്. ഒരടയാളം അഭിഷേകത്തിന്റെ അടയാളം, ഒരടയാളം യേശുവിന്റെ രക്തത്തിന്റെ അടയാളം. യേശുവിന്റെ രക്തത്തിന്റെ അടയാളം നിന്റെ മേലുള്ളത് കൊണ്ട്, അഭിഷേകത്തിന്റെ അടയാളം നിന്റെ മേലുള്ളത് കൊണ്ട് നിന്നെ തൊടാൻ കഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. അവസാന പോരാട്ടത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, ജയിക്കും. ആര് ജയിക്കും? രാജാതിരാജാവും കർത്താതി കർത്താവുമായവനും അവന്റെ ജനം. ആ ജനത്തിന് മൂന്ന് ആബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞേക്കുന്നത്, മൂന്ന് യോഗ്യതകളാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് വിളിക്കപ്പെട്ടവർ, രണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർ, മൂന്ന് വിശ്വസ്തർ. രണ്ട് കാര്യം ദൈവത്തിൽ നിന്ന് വരേണ്ടതാ, വിളിയും തെരഞ്ഞെടുപ്പും. മൂന്നാമത്തെ കാര്യം അങ്ങനെയുള്ളവരെ തിരിച്ചറിയാനുള്ള മാർഗമാണ്. എല്ലാരും വിളിക്കപ്പെട്ടെന്ന് പറഞ്ഞു നടക്കും, എല്ലാരും തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു നടക്കും, പക്ഷെ ആണോ അല്ലയോ എന്ന് അറിയുന്ന വിശ്വസ്തരാണോ നോക്കിയാൽ മതി. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, വിശ്വസ്തതയാണ് ദൈവം നോക്കുന്നത്. നിന്റെ ജീവിതത്തിലെ വിശ്വസ്തതയാണ് നോക്കി. ഈ ജനത്തിന്റെ പ്രത്യേകത, അവര് വിശ്വസ്തരാണ്, അവരാണ് ജയിക്കാൻ പോകുന്നത്. നീ വിളിക്കപ്പെട്ടവനാ, സുവിശേഷത്തിന്റെ വിളി കേട്ട് നീ വന്നതാ. മനുഷ്യരാരും വിളിച്ചുകൊണ്ട് വന്നതല്ല, ദൈവത്തിന്റെ വിളി നിന്റെ അന്തരാത്മാവിൽ മുഴങ്ങിയത് കൊണ്ട് നീ ഇറങ്ങി തിരിച്ചതാ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിത്യതയിൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്തു വെച്ചതാ. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ. ദൈവം തെരഞ്ഞെടുത്തു, ദൈവത്തിന്റെ വിളി നിനക്ക് തന്നു. നീ വിശ്വസ്തയോടെ നിൽക്കുക, നീ ജയിക്കും, നീ ജയിക്കും. ജയത്തിന്റെ കൊടി അവൻ നിനക്ക് തരുന്നു. ജയത്തിന്റെ കൊടി ഉയർത്തിക്കൊള്ളുക, ജയത്തിന്റെ ആരവും ഉയർത്തിക്കൊള്ളുക. എത്ര വലിയ ശക്തികൾ നിനക്കെതിരെ എഴുന്നേറ്റാലും കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഭാവികാല പ്രവചനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നെങ്കിലും വർത്തമാനകാല ആപ്ലിക്കേഷൻ അതിനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് ജയിക്കാൻ കഴിയും. വെല്ലുവിളി ഉയർത്തുന്ന ശക്തിയുടെ നടുവിൽ നീ തലകുനിച്ച് നടക്കണ്ട, നിനക്ക് ജയിക്കാൻ കഴിയും. ജയം നിനക്കുള്ളതാ. യഹോവ നിസ്സി, അവനെന്റെ ജയത്തിന്റെ കൊടി, അവനെന്റെ ജയത്തിന്റെ കൊടി. പലരും നിന്നെ താഴ്ത്താൻ ശ്രമിക്കും, നിന്റെ തല കുനിയിക്കാൻ ശ്രമിക്കും, നിന്നെ ചെറുതാക്കാൻ ശ്രമിക്കും, നീ വളരാതിരിക്കാൻ ശ്രമിക്കും, നിന്റെ കാല് വെട്ടാൻ ശ്രമിക്കും, നിന്റെ നാമ്പ് നുള്ളാൻ ശ്രമിക്കും, നിന്നെ ഒതുക്കിക്കളയാൻ ശ്രമിക്കും, നിന്റെ മുകളിൽ അടപ്പിട്ട് നിന്നെ അടയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ കർത്താവ് നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് പൈശാചിക ശക്തികളുടെ പോരുകളുടെ നടുവിൽ നീ ജയിച്ചു നിൽക്കും, നീ ജയിച്ചു നിൽക്കും, നീ ജയാളിയായി നിൽക്കും. നമ്മുടെ കർത്താദി 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 കർത്താവും രാജാദി രാജാവുമായവൻ. കർത്താദി കർത്താവ് എന്ന് അഞ്ച് പ്രാവശ്യം ബൈബിളിൽ പറയുന്നുണ്ട്. അഞ്ച് പ്രാവശ്യം പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ്. രാജാദി രാജാവെന്ന് ആറ് പ്രാവശ്യം പറയുന്നുണ്ട്. അതിൽ മൂന്ന് പ്രാവശ്യം, രണ്ടു പ്രാവശ്യം നെബുക്കദ്നേസറിനെ കുറിച്ചും, ഒരു പ്രാവശ്യം അർത്ഥശ്രേഷ്ഠ രാജാവിനെ കുറിച്ചും, മൂന്ന് പ്രാവശ്യം നമ്മുടെ കർത്താവിനെ കുറിച്ചുമാ. എന്താ രാജാദി രാജാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം രാജാക്കന്മാരുടെ രാജാവ്, എല്ലാവരും പ്രജകളുടെ രാജാവാ. എന്നാൽ ഇവന്റെ പ്രജകളെല്ലാം രാജാക്കന്മാരാ. അതാണ് രാജാക്കന്മാരുടെ രാജാവ്. അന്ന് നെബുക്കദ്നേസറിനെ രാജാദി രാജാവ് എന്ന് വിളിക്കാൻ കാരണം അയാൾ കീഴിലുള്ളതായ സ്ഥലങ്ങൾ ഓരോരുത്തർക്ക് രാജാവാകാൻ കൊടുക്കും. മൂന്ന് കാര്യം കൊടുക്കും: ഒന്ന് കിരീടം കൊടുക്കും, ചെങ്കൽ കൊടുക്കും, ഭരിക്കാനുള്ള സ്ഥലം കൊടുക്കും. നമ്മുടെ രാജാവ് തന്നിട്ടുണ്ട്, നിനക്കൊരു കിരീടം തന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് കാണത്തില്ലെങ്കിലും നീയെങ്കിലും അറിയണം, അവൻ തന്നൊരു കിരീടം നിന്റെ തലയിലുണ്ട്. അവൻ ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയിരിക്കുക. ഹല്ലേലൂയ. ഒരു ചെങ്കോലുണ്ട്, ചെങ്കോല അധികാരത്തിൻ്റെയാ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരത്തിന്റെ ചെങ്കോൽ നിന്റെ കയ്യിലുണ്ട്. അതുള്ളപ്പോൾ നീ എന്തിനെ പേടിച്ചിരിക്കുന്നത്? നീ ശത്രുവിനെ അല്ല പേടിക്കേണ്ടത്, ശത്രു നിന്നെ പേടിക്കണം. നീ പിശാചിനെ അല്ല പേടിക്കേണ്ടത്, പിശാജ് നിന്നെ പേടിക്കണം. നീ ഭൂതങ്ങളെ അല്ല പേടിക്കേണ്ടത്, ഭൂതങ്ങൾ നിന്നെ പേടിക്കണം. നീ രോഗത്തെ അല്ല പേടിക്കേണ്ടത്, രോഗം നിന്നെ പേടിക്കണം. നിന്റെ വായിൽ അധികാരമുള്ള ശബ്ദം തന്നിട്ടുണ്ട്, നിന്റെ വായിൽ അധികാരമുള്ള വാക്ക് തന്നിട്ടുണ്ട്, നിന്റെ വായിൽ അഭിഷേകമുള്ള വചനം തന്നിട്ടുണ്ട്, നിന്റെ ഹൃദയത്തിൽ അവൻ വചനം കൊണ്ട് നിറച്ചിട്ടുണ്ട്, നിന്റെ അധരങ്ങളെ അവൻ സ്പർശിച്ചിട്ടുണ്ട്, നിന്റെ നാവിനെ അവൻ തൊട്ടിട്ടുണ്ട്. നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയുള്ള വചനം കൊണ്ട് ദുഷ്ട ശക്തികൾ നിന്റെ മുമ്പിൽ വീഴാൻ പോകുന്നു. നിന്നെ താഴ്ത്താൻ ശ്രമിച്ചവർ നിന്റെ മുമ്പിൽ താണു പോകും. നിനക്ക് വേണ്ടി കുഴി കുഴിച്ചവർ കുഴിച്ച കുഴിയിൽ വീണു പോകും. ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ നിനക്കുള്ളവൻ നിന്റെ മുമ്പേ പുറപ്പെട്ടിട്ടുണ്ട്. അവൻ നിന്റെ ദുർഘടങ്ങളെ നിരപ്പാക്കുന്നു. നിനക്ക് വിരോധമായി കൊട്ടിയടച്ച താമ്ര കഥകളെ ഇന്ന് പകൽ നിനക്ക് വേണ്ടി തുറന്നു വയ്ക്കുന്നു. ഇരുമ്പോടാമ്പലുകളെ അവൻ തകർക്കുന്നു. നിനക്ക് മുമ്പായി പുറപ്പെട്ട ആഴികളെ അവൻ വറ്റിക്കുന്നു. അവൻ നദികളെ ഉണക്കുന്നു. ഇന്ന് നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത ഗുപ്ത നദികൾ ഇന്ന് എടുത്തുകൊണ്ടേ ഇവിടുന്ന് പോകാവുള്ളൂ. നിക്ഷേപങ്ങൾ എടുത്തുകൊണ്ടേ പോകാവുള്ളൂ. ആത്മീയ അനുഗ്രഹങ്ങൾ എടുത്തുകൊണ്ടേ പോകാവുള്ളൂ. നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്, നിനക്കൊരു സാക്ഷ്യമുണ്ട്, നിനക്കൊരു ജയമുണ്ട്. അത് നീ ഏറ്റെടുത്ത് ഇവിടുന്ന് പോകാവുള്ളൂ. ഈ അനുഗ്രഹത്തോടെ വേണം പോകാൻ, ഈ ശക്തിയോടെ വേണം പോകുവാൻ, ഈ വിടുതലോടെ വേണം പോകുവാൻ. രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ നിനക്ക് മുമ്പായി എഴുന്നള്ളിയിട്ടുണ്ട്. നീ വീട്ടിൽ ചെല്ലുമ്പോൾ അവന്റെ സാന്നിധ്യം നീ അറിയും. നീ ശുശ്രൂഷിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ സാന്നിധ്യം നീ അറിയും. അത് നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം ഈ വർഷം ചെയ്യാൻ പോകുന്നു. 2013 നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം തരാൻ പോകുന്നു. 2013 ജയത്തിന്റെ കൊടി നിന്റെ കയ്യിൽ അവൻ തന്നിരിക്കുന്നു. എന്നത് ഏറ്റെടുത്തുകൊള്ളുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്റ്റ് ഈസ് ഓൾ.
Thank you. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം ഈ പന്തലിന്റെ കീഴിൽ സ്വർഗീയ മന്ന നീ പൊഴിയിച്ചതിനായി സ്തോത്രം. നിന്റെ ജനങ്ങൾ ഇന്ന് വയൽക്കാലം കർത്താവേ നിന്റെ വചനം കേട്ട് ശക്തിപ്പെടുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. നിന്റെ ദാസകൾ കൂടെ അവസാനമായി നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ. മണ്ണിൽ ഞങ്ങൾ തീർന്നു പോകുന്നില്ല, ഒരു നിത്യത ഇതിനപ്പുറത്തുണ്ട്, അതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് വരും, ഗംഭീരനാദത്തോടെ വരും. അന്ന് നിന്നിൽ മരിച്ച ഞങ്ങൾ ഉയർക്കും എന്നുള്ള വലിയ പ്രത്യാശ പിന്നെയും ഞങ്ങളുടെ ഹൃദയങ്ങൾ തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളോട് പൊരുതുന്ന ശക്തികളെല്ലാം ജയിച്ച് രാജാതി രാജാവായി കർത്താതി കർത്താവായി നീ വാഴുന്ന ഒരു ദിവസത്തെ ഞങ്ങൾ നോക്കി പാർക്കുന്നു. കർത്താവേ, അടുത്ത കൺവെൻഷൻ 2014 അതേ നടക്കേണ്ടത്. ഞങ്ങൾ ആ സമയം നിന്നോട് കൂടെ ആയിരിക്കുമോ അതോ ഈ ഭൂമിയിലായിരിക്കുമോ, നിന്റെ വരവായിരിക്കുമോ ഞങ്ങൾ അറിയുന്നില്ല. തരുന്ന സമയങ്ങൾ വിശ്വസ്തയോടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അന്ത്യം വരിക്കുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. ഈ ചെറിയ ആരംഭത്തെ ഇത്രയും വലുതാക്കിയ നിന്റെ വലിയ കരത്തിനായി സ്തോത്രം. നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഇരിക്കുന്നതിനായി സ്തോത്രം. ശത്രുവിന് ഞങ്ങളെ തൊടാൻ കഴിയാതെ വണ്ണം നീ തകർന്നതിനായി സ്തോത്രം. കർത്താവേ, വിവിധ സ്റ്റേറ്റുകളിലേക്കെല്ലാം കടന്നു പോവുകയാണ്. ആയിരങ്ങൾ ഇന്ന് വേൽക്കാലം ഇവിടെ കടന്നു വന്നു. അവരൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ ശാരീരികമായി മാനസികമായി ആത്മീയമായി അവരെ കാത്തുകൊള്ളണം. ജനങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ പകർച്ചയോടെ ഐശ്വര്യത്തോടെ അനുഗ്രഹത്തോടെ പോകുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ മർത്യ ശരീരത്തിൽ ഞങ്ങൾ കണ്ട് മുട്ടുവോളും, വീട് ഞങ്ങൾ കാണുവോളും, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ വഹിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്കൊരു ജയ വിളിക്കാം. ബോലോ യേശു മസീഹ് കീ 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 യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ
സൗഖ്യമാക്കുന്നു,
യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ
നൽകുന്നു,
യേശു രാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ആമേൻ. കർത്താവായ യേശുവേ
വേഗം വരണമേ.
ആമേൻ. കർത്താവായ യേശുവേ.